2019 സെപ്റ്റംബർ 26 വ്യാഴാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് AR വിജയൻ എഴുതിയ പാലാരിവട്ടം പഞ്ചവടിപ്പാലം പരമ്പരയുടെ രണ്ടാം ഭാഗം. പാലം പണിയിലെ വീഴ്ചകൾ. ഏറ്റവും തിരക്കേറിയ നിരത്തിൽ ഫ്ളൈഓവർ നിർമ്മിക്കുക എന്ന ചെറിയ കാര്യമല്ലായിരുന്നു. UDF സർക്കാരിന് ഈ തീരുമാനം വഴി കിട്ടിയ രാഷ്ട്രീയ നേട്ടം വലുതായിരുന്നു. ദേശീയപാത അതോറിറ്റി നിർമ്മിച്ചാൽ ടോൾ ഈടാക്കും. ടോൾ ഒഴിവാക്കാൻ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള RBDCK ഏൽപ്പിക്കണമെന്ന് അന്നത്തെ മാനേജിംഗ് ഡയറക്ടർ APM മുഹമ്മദ് ഹനീഷിന്റെ ശുപാർശ പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് അംഗീകരിച്ചു. 2013 ഒക്ടോബറിൽ റോഡ് വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ ഉൾപ്പെടെ സർക്കാർ 72.60 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. ഫ്ളൈഓവറിന് മാത്രം 52 കോടി രൂപയായിരുന്നു എസ്റ്റിമേറ്റ് തുക. കരാർ തുക 42 കോടിയും. കേരള റോഡ് ഫണ്ട് ബോർഡിന് ഇന്ധന സെസായി ലഭിക്കുന്ന തുകയായിരുന്നു നിർമ്മാണത്തിന് ചെലവഴിക്കാൻ തീരുമാനിച്ചത്. ഏറ്റവും കുറഞ്ഞ തുകയായ 41.28 കോടി രൂപയ്ക്ക് കൊട്ടേഷൻ നൽകിയ RDS പ്രൊജക്ട് പ്രൈവറ്റ് ലിമിറ്റഡിന് ടെൻഡർ നൽകി. കരാർ ഏറ്റെടുത്ത RDSഉം ഫ്ളൈഓവർ രൂപകൽപ്പന ചെയ്ത നാഗേഷ് കൺസൾട്ടൻസിയും തമ്മിലുള്ള കരാറുകളും കമ്പനിയുടെ പ്രവർത്തന പരിചയവുമായി ബന്ധപ്പെട്ട രേഖകളും ഹാജരാക്കിയിരുന്നില്ല. എന്നിട്ടും RDSന് തന്നെ കരാർ കിട്ടിയെന്നത് സംശയാസ്പദമാണ്. മേൽനോട്ടത്തിന് കിറ്റ്കോയെ നോഡൽ ഏജൻസിയായി നിയമിച്ചു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തറക്കല്ലിടൽ ചടങ്ങ് നടത്തി നിർമ്മാണം തുടങ്ങാനായിരുന്നു പദ്ധതി. മാർച്ചിൽ കല്ലിടൽ നടത്താൻ തീരുമാനിച്ചെങ്കിലും പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ശിലാസ്ഥാപനം മാറ്റി. 2014 ജൂണിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർമ്മാണത്തിന് തറക്കല്ലിട്ടു. നിർമ്മാണം തുടങ്ങാൻ 3 മാസം കൂടി വേണ്ടിവന്നു. സെപ്റ്റംബറിൽ നിർമ്മാണം തുടങ്ങി. 42 കോടി മുടക്കിൽ 2 വർഷം കൊണ്ട് നിർമ്മാണം, നാടിന്റെ തിലകക്കുറിയെന്നൊക്കെ കൊട്ടിഘോഷിച്ചായിരുന്നു തറക്കല്ലിടൽ. 2015 ഡിസംബർ 30 മുമ്പ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നായിരുന്നു കരാർ. 1 വർഷം പിന്നിട്ടപ്പോഴും നിർമ്മാണം എങ്ങുമെത്തിയില്ല. പാലം പണി പൂർത്തീകരിക്കാൻ 2016 ഫെബ്രുവരി വരെ സമയം നീട്ടിക്കൊടുത്തു. UDF സർക്കാരിന്റെ കാലത്ത് തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ലക്ഷ്യം. ഫെബ്രുവരിയിൽ നിർമ്മാണം ഏതാണ്ട് 75% തീർന്നുള്ളൂ. 2 മാസം കൂടി നീട്ടി നൽകിയെങ്കിലും പൂർത്തിയായില്ല. മെയ്യിൽ സംസ്ഥാനത്ത് ഭരണമാറ്റമായി. LDF സർക്കാർ അധികാരത്തിലെത്തി. G.സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായി. ഫ്ളൈഓവർ പൂർത്തിയാക്കാൻ സെപ്റ്റംബർ വരെ സമയം നീട്ടിക്കൊടുത്തു. 2016 സെപ്റ്റംബർ 29 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഫ്ളൈഓവർ ഒക്ടോബർ 12 ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴും നിർമ്മാണം 85% പൂർത്തിയായുള്ളൂ. 1 ആഴ്ച കൊണ്ട് തിരക്കിട്ട പണികൾ. നിർമ്മാണം പൂർത്തീകരിച്ച് നിശ്ചയിച്ച സമയത്ത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളൈഓവർ നാടിന് സമർപ്പിച്ചു. നേട്ടത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ഭരണാധികാരികൾ ശ്രമിച്ചപ്പോൾ 100 വർഷത്തെ ആയുസ് കിട്ടേണ്ട ഫ്ളൈഓവറിന്റെ ഗുണനിലവാരം ഉറപ്പായിരുന്നു എന്ന് ശ്രദ്ധിക്കാതെ പോയി. നോഡൽ ഏജൻസിയായി നിയമിച്ച കിറ്റ്കോയുടെ ഉന്നത ഉദ്യോഗസ്ഥരോ നിർമ്മാണ ചുമതലയുള്ള RBDCK അധികൃതരോ നിർമ്മാണത്തിന് കൃത്യമായി മേൽനോട്ടം വഹിച്ചില്ലെന്നാണ് വിവിധ ഏജൻസികളുടെ അന്വേഷണത്തിൽ വ്യക്തമായത്. 2 വർഷം 400 തൊഴിലാളികൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു. രാത്രിയാണ് 122 ഗർഡറുകൾ സ്ഥാപിച്ചത്. 442 മീറ്റർ ആയിരുന്നു ഫ്ളൈഓവറിന്റെ മാത്രം ആകെ നീളം. 35 മീറ്റർ നീളമുള്ള 2 ഉം 22 മീറ്റർ നീളമുള്ള 17 സ്പാനുകളാണ് ഉപയോഗിച്ചത്. വൈദ്യുത പോസ്റ്റുകളും വൈദ്യുത ടെലിഫോൺ കേബിളുകളും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകളും സ്ഥാപിക്കാൻ 50 ലക്ഷത്തോളം രൂപ പൊതുമരാമത്ത് വകുപ്പ് വിനിയോഗിച്ചു. സ്പാനുകൾക്കിടയിൽ എക്സ്പാൻഷൻ ജോയിന്റുകൾക്ക് പകരം ഡെക് കണ്ടിന്യൂറ്റി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതാണ് വിനയായതെന്നാണ് കണ്ടെത്തൽ. പുതിയ രീതിയിലുള്ള ഈ നിർമ്മാണം കൃത്യമായ പഠനമോ മുൻപരിചയമോ ഇല്ലാതെയാണ് പ്രയോഗിച്ചത്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ ഡയറക്ടർ ബോർഡിന്റെ അംഗീകാരമില്ലാതെയാണ് ഫ്ളൈഓവർ നിർമ്മാണത്തിന് ടെൻഡർ നൽകിയതെന്നാണ് വിവരം. RDS കമ്പനിയുമായി കരാർ ഒപ്പിട്ടതും ഡയറക്ടർ ബോർഡിന്റെ അംഗീകാരമില്ലാതെയാണ്. നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങും മുമ്പ് മൊബിലൈസേഷൻ അഡ്വാൻസ് എന്ന പേരിൽ കമ്പനിക്ക് 8.25 കോടി രൂപ നൽകി. ടെൻഡറിൽ 41.27 കോടി രൂപയിലൂടെ ഏറ്റവും കുറഞ്ഞ തുക രേഖപ്പെടുത്തിയ കമ്പനിയായിരുന്നു RDS പ്രൊജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. 2014 മാർച്ച് 4 കമ്പനിക്ക് ടെൻഡർ അനുവദിച്ചതും കരാർ ഒപ്പിട്ടതും റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡിന്റെ നടപടികൾ പൂർത്തിയാക്കാതെയാണ്. മാനേജിംഗ് ഡയറക്ടറായിരുന്ന APM മുഹമ്മദ് ഹനീഷാണ് കരാർ നൽകിയത്. 3 മാസങ്ങൾക്ക് ശേഷം June 10 ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം മാനേജിംഗ് ഡയറക്ടറുടെ നടപടി അംഗീകരിക്കുകയായിരുന്നു. 22/3/58 എന്ന നമ്പറിൽ പ്രത്യേകം പ്രമേയമായാണ് ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഇക്കാര്യം അവതരിപ്പിച്ചത്. യോഗത്തിന്റെ മിനിറ്റ്സിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ചെയർമാനായിരുന്ന ഡയറക്ടർ ബോർഡ് പ്രമേയം അംഗീകരിച്ചു. നേരത്തെ അനുമതി നൽകിയതിലൂടെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഫ്ളൈഓവർ കരാറിനെക്കുറിച്ച് വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെ നടത്തേണ്ടിയിരുന്ന ചർച്ച ഒഴിവായി. ഇതിനുശേഷമാണ് മുൻകൂർ തുക നൽകിയത്. 2014 ജൂലൈ 15 കമ്പനിയുമായി കരാറുണ്ടാക്കിയത്. 2014 December 16 ചേർന്ന ഡയറക്ടർ ബോർഡും ഇത് അംഗീകരിച്ചു. December 16 മിനിറ്റ്സിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബംഗളൂരുവിലെ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി സ്ഥാപനമായ നാഗേഷ് കൺസൾട്ടൻസിയാണ് ഫ്ളൈഓവർ രൂപകൽപ്പന ചെയ്തത്. പാലങ്ങൾ, ഫ്ളൈഓവറുകൾ, അപ്പാർട്ട്മെന്റുകൾ, കെട്ടിടങ്ങൾ, ഓഫീസ് സമുച്ചയങ്ങൾ, ഹോട്ടൽ കെട്ടിടങ്ങൾ തുടങ്ങിയവ കമ്പനി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. കാനഡയിലെ ഹാലിഫാക്സിലെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് നോവാസ്കോട്ടിയയിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടിയ സോമദേവ് നാഗേഷിന്റെ ഉടമസ്ഥതയിലാണ് നാഗേഷ് കൺസൾട്ടൻസി ആരംഭിക്കുന്നത്. ഫ്ളൈഓവറിന്റെ രൂപകൽപ്പനയുടെ ശാസ്ത്രീയത സംബന്ധിച്ചും അംഗീകാരം നൽകിയ കിറ്റ്കോ അധികൃതരെ സംബന്ധിച്ചും ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. രാജ്യത്തെ മുൻനിര ബിൽഡർമാരിൽ ഒരാളായ ML ഗോയൽ 1992 ഡൽഹി ആസ്ഥാനമായി സ്ഥാപിച്ചതാണ് RDS പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. 1990 മുതൽ കേരളത്തിലെ നിർമ്മാണ രംഗത്ത് ML ഗോയലിന്റെ സാന്നിധ്യമുണ്ട്. നഗരസഭകൾ, സംസ്ഥാന സർക്കാരുകൾ, സർക്കാർ ഏജൻസികൾ തുടങ്ങിയവയുടെ പ്രവൃത്തികൾ RDS പ്രോജക്ട്സ് ഏറ്റെടുത്തിട്ടുണ്ട്. വ്യാവസായിക കെട്ടിടങ്ങൾ, റോഡുകൾ, ഹൈവേകൾ, ഡാമുകൾ, ഹൌസിംഗ് കോംപ്ലക്സുകൾ തുടങ്ങിയവ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഫ്ളൈഓവർ നിർമ്മാണത്തിൽ പരിചയ സമ്പത്ത് കമ്പനിക്കില്ല. കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന സുമിത് ഗോയലാണ് RDSന്റെ MD. നാളെ അപകടത്തിലാക്കിയ പിഴവുകൾ.